Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 21 മുതൽ 28 വരെ വാക്യങ്ങൾ. എന്നും പെരുമഴ കാലത്തെന്ന പോലെ ജീവിതം തള്ളിനീക്കേണ്ടി വന്ന ഒരമ്മയുടെയും മകളുടെയും കഥ പറയുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ ചട്ടങ്ങൾ ഭേദിച്ച് ഇതാ ഒരു വിജാതീയ സ്ത്രീ, കാനാൻകാരി സ്ത്രീ, അന്യസമുദായത്തിൽപ്പെട്ട യഹൂദമതസ്ഥനായ ക്രിസ്തുവിനെ കാണാനെത്തുന്നു. ചരിത്രപരമായി ദത്തശത്രുക്കളാണവർ. യഹൂദന്മാരും കാനാന്യരും തമ്മിലുണ്ടായിട്ടുള്ള അനേകം യുദ്ധങ്ങളെപ്പറ്റി പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും തന്റെ മകളുടെ, ഏതോ ബാധയുള്ള തന്റെ മകളുടെ ജീവിത ദുഃഖത്തിന്റെ പെരുമഴയിൽ ക്രിസ്തുവെന്ന വിമോചകനെ സമീപിക്കാൻ അവൾ തയ്യാറാകുന്നു. താൻ സമീപിക്കുന്ന ഈ ക്രിസ്തു ശത്രുഗോത്രത്തിൽപ്പെട്ടവനാണെന്ന ചിന്തയേ അവൾക്കില്ല. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ദുരന്തങ്ങൾ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുന്നു. ദുരന്തത്തിനു മുന്നിൽ ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള വ്യത്യാസമില്ല എന്നോർക്കണം. മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ലല്ലോ എന്നായിരുന്നു ക്രിസ്തുവിന്റെ മറുപടി. താൻ അയക്കപ്പെട്ടത് യഹൂദവംശജരെ, തന്റെ തന്നെ കുലത്തെ സംരക്ഷിക്കാനാണെന്നായിരുന്നു ക്രിസ്തുവിന്റെ സംഭാഷണം വെളിപ്പെടുത്തിയത്. മക്കളെന്ന ക്രിസ്തുവിന്റെ പ്രയോഗം ഇവിടെ സ്വന്തം ജനമായ ഇസ്രായേൽക്കാരെ, യഹൂദജനത്തെ ഉദ്ദേശിച്ചാണ്. അവർക്ക് മാത്രമുള്ളതാണ് താൻ കൊടുക്കുന്ന രക്ഷയുടെ അപ്പമെന്ന് ക്രിസ്തു അവളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഒരു വിശ്വാസ പരീക്ഷണമായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഈ അപ്പമെങ്ങനെ പുറംജാതിക്കാർക്ക് കൊടുക്കും എന്ന ധ്വനി തന്റെ സംഭാഷണത്തിൽ ക്രിസ്തു കൊണ്ടുവരുന്നത്. എന്നാൽ ആ കാനാൻകാരി സ്ത്രീ വളരെ ധീഷണശാലിയായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ മക്കളുടെ അപ്പം ചോദിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചത് നായ്ക്കളുടെ അപ്പം തന്നെയാണ്. മേശയ്ക്കടിയിൽ വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്ന നായ്ക്കൾ ജീവിക്കുന്നില്ലേ ഗുരു എന്നായിരുന്നു അവളുടെ ബുദ്ധിപൂർവകമായ മറുപടി. ക്രിസ്തുവിനെ വളരെ ആശ്ചര്യപ്പെടുത്തിയ പ്രതികരണമായിരുന്നിരിക്കണം അത്. മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന നിലപാടിൽ മാറ്റം വരുത്തുവാൻ അവിടുന്ന് നിർബന്ധിതനാവുകയാണ്. രക്ഷയുടെ കവാടമിതാ ക്രിസ്തു ഇസ്രായേലിന്റെ അതിർത്തികൾക്കപ്പുറം ലഭ്യമാക്കുന്നു. തുടർന്ന് അവിടുന്ന് ആ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തി. ദൈവം വാഗ്ദാനം ചെയ്യുന്ന രക്ഷ സകല ജനതകൾക്കുമുള്ളതാണെന്ന് ക്രിസ്തു ഇവിടെ പരസ്യമായി പ്രഘോഷിക്കുകയാണ്. വിജാതീയ സ്ത്രീയുടെ വിശ്വാസം വലുതാണെന്ന് ക്രിസ്തു അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ദൈവം ഏകപിതാവെന്ന് ഇനിയും അറിയാത്തവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും നാമും ക്രിസ്തു കാണിച്ചു തരുന്ന ഈ മാർഗം സ്വീകരിക്കണം. ഇന്ന് ലോകം നേരിടുന്ന വലിയ പ്രശ്നം മതത്തെയും മതചിന്തകളെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. എന്റെ മതമാണ് ശരിയെന്നും ബാക്കിയെല്ലാം തെറ്റാണെന്നുമുള്ളൊരു മനോഭാവം ലോകവ്യാപകമായി വളർന്നുവന്നിട്ടുള്ളത് ശ്രദ്ധേയമാണ്. മതമൗലികവാദം മാനവരാശിയെ ശിഥിലമാക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ആഗോളവത്കരണത്തിന്റെ നവമായ പ്രതിഭാസത്തിൽ നമ്മുടെ യുഗത്തിൽ മനുഷ്യർ പരസ്പരം കൂടുതൽ അടുത്തടുത്തു വരികയാണ്. ജനപഥങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സാമൂഹ്യ സമ്പർക്ക മാധ്യമ സൗകര്യങ്ങൾക്കും ആധുനിക യാത്രാ സൗകര്യങ്ങൾക്കുമൊപ്പം മനുഷ്യന്റെ അന്വേഷണപരതയും ഈ ആഗോളവത്കൃത സാമൂഹ്യ പ്രതിഭാസത്തെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മതസൗഹാർദ്ദം മിഥ്യയായി കാണരുത്. മൗലികവാദം ഏത് മതത്തിനും വിനാശകരമാണ്. അത് സമൂഹത്തെ ഛിന്നഭിന്നമാക്കും. ഇന്ന് നാം കാണുന്ന ഇസ്ലാമിക മൗലികവാദം മുസ്ലീങ്ങൾക്കും ക്രൈസ്തവർക്കും മാനവകുലത്തിനു തന്നെയും ഒരുപോലെ അനിയന്ത്രിതമായ വിനയാണ്. വളർത്തുന്നതിനു പകരം അത് എല്ലാം തളർത്തുകയും തകർക്കുകയുമാണ് ചെയ്യുന്നത് എന്നോർക്കണം. ആഗോള സഭയെ നവമായൊരു കാഴ്ചപ്പാടിലേക്ക് നയിച്ച 2 സുനോദോസിന്റെ സുവർണ ജൂബിലി വർഷമാണിത്. ഒപ്പം വിശ്വാസവത്സരവും. സഭയ്ക്ക് ഇതര മതങ്ങളോടുള്ള ബന്ധം സംബന്ധിച്ച് വളരെ ഋജുവായ സമീപനം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എല്ലാ ജനങ്ങളും ഒരേ മാനവകുലത്തിൽപ്പെട്ടവരാണെന്നും അവരുടെ പ്രഭവസ്ഥാനവും ലക്ഷ്യവും ഒന്നുതന്നെയാണെന്നും കൗൺസിൽ പഠിപ്പിക്കുന്നു. മനുഷ്യവംശത്തെ ഭൂമുഖം പരക്കെ നിവസിപ്പിച്ചത് ദൈവമാണ്. എല്ലാ മനുഷ്യരുടെയും ആത്യന്തിക ലക്ഷ്യവും ദൈവം തന്നെ. അവിടുത്തെ പരിപാലനയും നന്മയുടെ ആവിഷ്കാരങ്ങളും രക്ഷാകര പദ്ധതികളുമെല്ലാം എല്ലാവരെയും എല്ലായിടത്തും ഒരേപോലെ സമാശ്ലേഷിക്കുന്നതാണ്. ആകയാൽ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന രക്ഷ സകല ലോകത്തെയും സംബന്ധിക്കുന്നതാണ്. അത് ഒരു സമൂഹത്തിന്റെയോ ഗോത്രത്തിന്റെയോ കുത്തകയല്ല എന്നോർക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥനാണ്. ദുരിതമനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ മ്ലേച്ഛരെന്ന് കണക്കാക്കപ്പെടുന്നവർക്കുമെല്ലാം ക്രിസ്തു ആശ്വാസമരുളുന്നവനും അവരെ സ്നേഹിക്കുന്നവനുമാണ്, അവരുടെ സ്നേഹിതനാണ്. അവിടുത്തെ സ്നേഹത്തിൽ സജാതീയരോ വിജാതീയരോ എന്ന വ്യത്യാസമില്ല. അവിടുത്തെ ജീവിത ദൗത്യം തന്നെ വിശ്വസിക്കുന്നവർക്ക് സമീപസ്ഥനാകുക എന്നതാണ്. നഷ്ടപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ക്രിസ്തു അർത്ഥമാക്കുന്നത് തന്നിൽ നിന്ന് അകന്നുപോകുന്ന ജനസമൂഹത്തെയാണ്. അവിടുന്ന് നഷ്ടപ്പെട്ട ആടുകളെ തേടിയെത്തുന്ന നല്ല ഇടയനാണ്. രാജ്യത്തിന്റെയോ ഗോത്രത്തിന്റെയോ വംശത്തിന്റെയോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും യേശുവിന്റെ മുൻപിൽ സമന്മാരാണ്. അവിടുത്തെ മക്കളാണ് എല്ലാവരും. നമ്മൾ പാപികളാണെങ്കിലും അവിടുത്തെ മാർഗത്തിലേക്ക് മനസ്സു തിരിച്ചാൽ സ്നേഹപൂർവം അവിടുന്ന് നമ്മെ കൈക്കൊള്ളും എന്നതിൽ സംശയമില്ല. സ്നേഹസമ്പന്നനായ പിതാവിന് എല്ലാ മക്കളും ഒരുപോലെയല്ലേ? ആരെയും വിധിക്കാൻ നമുക്കും അവകാശമില്ല. വാക്കിനും പ്രവൃത്തിക്കുമിടയിൽ, ലാസറിനും ധനികനുമിടയിൽ എന്നതുപോലെ സാമൂഹ്യ അന്തരത്തിന്റെയും ഭിന്നതയുടെയും അഗാധ ഗർത്തങ്ങളിൽ വർത്തിക്കുന്ന മനുഷ്യന്റെ പലതരം കാപട്യങ്ങളെയും ക്രിസ്തു കാണുന്നുണ്ട്. സെക്റ്റേറിയനിസം, വിഭാഗീയത സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. സമറിയ ഗ്രാമത്തിലൂടെ നിരന്തരം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ട യഹൂദ ഗുരുവായിരുന്നു ക്രിസ്തു. തന്റെ കഥകളിലെ നന്മ നിറഞ്ഞവന് സമറിയക്കാരൻ എന്ന വിശേഷണം നൽകാൻ സന്മനസ് കാണിച്ചവനാണ് ക്രിസ്തു. ഓരോ നിമിഷവും നമുക്ക് ചുറ്റും പലതരം മതിലുകളാണ് ഉയർന്നുവരുന്നത്. പാലങ്ങളൊക്കെ തകർക്കപ്പെടുകയാണ്, എന്നിട്ടാണ് പടയോട്ടങ്ങൾ അരങ്ങേറുന്നത്. സാമുദായിക രാഷ്ട്രീയ സംഘം ചേരലുകൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വ്യാസം പിന്നെയും ചുരുക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് എക്കാലത്തെയും കാൾ ആവശ്യമായിരിക്കുന്ന മതാതീത മാനവികതയെ ആർക്ക് പ്രഘോഷിക്കാനാകും? നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ വിശപ്പിനെയും ദാഹത്തെയും നാം കാണാതെ പോകുന്നുണ്ടോ? പ്രവാചകന്മാർ രൂപപ്പെടാത്ത കാലമാണിത്. ശ്രീരാമന്റെ വനവാസം പോലെ ദീർഘമായ പരിശീലനങ്ങൾക്കു ശേഷവും പ്രവാചക ദർശനമുള്ളവർ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നില്ലേ? ആരാധനയ്ക്ക് ഞങ്ങളുടെ ജനത്തെ സ്വതന്ത്രരാക്കണമെന്നാണ് മോശ ഏകാധിപതിയായ ഫറവോയോട് ഓരോ പ്രാവശ്യവും ആവശ്യപ്പെട്ടത്. സ്വാതന്ത്ര്യവും ആരാധനയും തമ്മിൽ അത്രയേറെ ബന്ധമുണ്ടായിരിക്കെ നമ്മുടെ വിശ്വാസ സമൂഹങ്ങൾക്ക് ആരാധിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത്. സത്യത്തെയും നീതിയെയും സമാധാനത്തെയും പ്രതി വളരെ അപകടകരമായ അവസ്ഥയിൽ ജീവിച്ച ഒരാളായിരുന്നു ക്രിസ്തു. കൊല്ലപ്പെടേണ്ട വിധത്തിൽ അപകടകാരിയായിരുന്നു അവിടുന്ന്. മാലാഖമാർ ഇടയന്മാരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഒരു രാവിലാണ് അവിടുത്തെ ജനനം. ചരിത്രത്തിന്റെ അതിനിർണായകമായ ദശാസന്ധിയിലാണ് നാമെന്നറിയാം. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അവിടുന്ന് മഹാനദിയാണ്. ഏവർക്കും ഈ നദിയിലെ ജീവജലം ആഗിരണം ചെയ്ത് സംതൃപ്തരാകാം, ജീവിക്കാം, വളരാം. അതിന്റെ ഓരത്ത് നിൽക്കുന്ന ഓരോ വൃക്ഷവും എല്ലാ വൃക്ഷങ്ങളും ജീവജലമാർജിച്ച് ബലം പ്രാപിക്കുന്നു. അവ വളർന്നു പന്തലിച്ച് പുഷ്പിക്കുന്നു, ഫലമണിയുന്നു. കെസ്റ്റർ ആലപിച്ച ഈ ഗാനം ഫാദർ തദേവുസ് അരവിന്ദത്തിന്റെ വരികളാണ്. സംഗീതം ഹെക്ടർ ലൂയിസ്. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമത്തിലുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ് ഇതുവരെ ശ്രവിച്ചത്.